السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له ومن يضلله فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ജമ്മും ഖസറും ഈ വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് സ്ഥിരീകരിക്കാനുള്ളത്, ഏറ്റവും മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ശുചീകരിച്ചതുപോലെ തർത്തീവ് ജംഇന്റെ സമയത്ത് തർത്തീവ് വേണം, അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ചു. പിന്നീട് നമ്മൾ മറ്റൊരു പ്രശ്നം പറഞ്ഞത്, ഇങ്ങനെ ഒരാള് നമസ്കാരം പിന്തിപ്പിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമസ്കാരം നഷ്ടപ്പെട്ടു, അങ്ങനെ ആ സന്ദർഭത്തിൽ മറ്റൊരു ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും മൂന്ന് നിലപാടുകളാണ് കണ്ടുവരുന്നത്. അതിലൊന്ന്, ആ ജമാഅത്ത് ഏതാണോ ആ ജമാഅത്തിൽ പങ്കെടുക്കും, എന്നിട്ട് അതിനുശേഷം പിന്നീട് നിസ്കരിക്കാനുള്ള നിസ്കാരം ഏതാണോ അത് നിർവഹിക്കുക. ഇപ്പം മഗ്രിബ് നിസ്കരിക്കാത്ത ഒരാള് അവിടെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷാന്റെ ജമാഅത്താണ്, ആ മഗ്രിബ് നമസ്കരിക്കാതെ ഇഷ നമസ്കരിക്കുക, അതിനുശേഷം മഗ്രിബ് നമസ്കരിക്കുക. രണ്ടാമത്, മഗ്രിബ് അയാൾ നമസ്കരിക്കുക ഒറ്റക്കോ അല്ലെങ്കിൽ ജമാഅത്തായിട്ടോ, ഇഷാന്റെ ജമാഅത്താണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം അയാൾ ഇഷായിൽ ജമാഅത്തിൽ പങ്കെടുക്കുക, ജമാഅത്താൾക്ക് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് ഒറ്റയ്ക്ക് സ്കരിക്കുക. ഇഷാ ജമാഅത്ത് ഇഷാ അവര് ജമാഅത്ത് തിരസ്കരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്കരിക്കുക. മൂന്നാമത്തൊരു നിലപാട്, മഗ്രിബാണ് നിസ്കരിക്കാനുള്ളതെങ്കിൽ ആ മഗ്രിബിന്റെ നിയ്യത്ത് വെച്ചിട്ട് മഗ്രിബിന്റെ നിയ്യത്തോടുകൂടി ആ ഇഷാ ജമാഅത്തിൽ പങ്കെടുക്കുക, അങ്ങനെ മഗ്രിബ് നിസ്കരിക്കുക. ഈ മൂന്ന് നിലപാടുകളാണുള്ളത്. അതിലേറ്റവും സ്വഹീഹായ നിലപാട് മഗ്രിബിന്റെ നിയ്യത്തോടുകൂടി അവിടെ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇതൊരു മഗ്രിബ് നിസ്കാരത്തിന്റെ വിഷയം മാത്രമല്ല, സുബിസ്കരിക്കാത്ത ഒരാള് അയാളത് അറിഞ്ഞിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മറന്നു, അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളും അതിന്റെ ശറവിയായ ഉദർ അയാൾക്ക് ഉണ്ടായി, അയാൾക്ക് ഓർമ്മ വന്നത് ലുഹറിന്റെ സമയത്താണ്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം, ആ സുബഹിന്റെ നിയ്യത്ത് വെച്ചിട്ട് ആ ലുഹറിന്റെ കൂടെ ആ ജമാഅത്തിൽ അയാൾക്ക് പങ്കെടുക്കാം. അപ്പൊ ഇതാണ് ഏറ്റവും സ്വഹീഹായിട്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള നിലപാട്. ഇൻഷാല്ലാ അത് ഒന്ന് നമ്മൾ വിശദീകരിക്കേണ്ടത്, ഇങ്ങനെ നമസ്കാരം നഷ്ടപ്പെട്ടു പോവുക, അതല്ലെങ്കിൽ ഈ ജമ്മു കസറ് വിഷയം വരിക, അപ്പൊ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും സ്വഹീഹായിട്ടുള്ള നിലപാട്
നമ്മൾ ഏത് നമസ്കാരമാണോ നിർവഹിക്കാത്തത് ആ നമസ്കാരത്തിന്റെ നിയത്തോട് കൂടിയിട്ട് അവിടെ നടക്കുന്ന ജമാഅത്ത് എന്നുള്ള നമ്മുടെ വിഷയം, അല്ലെങ്കിൽ പിന്നെ അവിടെ പ്രശ്നം വരുന്നില്ല. അവിടെ ജമാഅത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏതാണോ നമുക്ക് ആദ്യം നിർവഹിക്കാറുള്ളത്, കാരണം തെർത്തീവ് പരിഗണിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്ത്, ആ ജമാഅത്തിൽ നമുക്ക് പങ്കെടുക്കാം. ഏത് നിയ്യത്ത്, ഏതാണോ നമുക്ക് നമസ്കാരം നിർവഹിക്കാനുള്ളത് ആ നിയ്യത്ത് കൊണ്ട് അവിടെ നടക്കുന്ന ജമാഅത്തിൽ നമുക്ക് പങ്കെടുക്കാം. ഇപ്പൊ ളുഹർ നിസ്കരിക്കാത്ത ഒരാള്, അവിടെ നടക്കുന്നത് അസറിന്റെ ജമാഅത്താണ്, അയാൾക്ക് ളുഹറിന്റെ നിയ്യത്തോടുകൂടി അസറിന്റെ ജമാഅത്തിൽ പങ്കെടുക്കാം, പിന്നീട് അയാളെ അസർ നിസ്കരിക്കണം. അതേപോലെ തന്നെ മഗ്രിബ് നിസ്കരിക്കാത്ത ഒരാള്, അവിടെ നടക്കുന്നത് ഇഷാന്റെ ജമാഅത്ത്, മഗ്രിബിന്റെ നിയ്യത്തോടുകൂടി അയാൾക്ക് ഇഷാ ജമാഅത്തിൽ പങ്കെടുക്കാം. അപ്പൊ ഇതാണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും സഹീഹായിട്ടുള്ള നിലപാട്. മറ്റുള്ളതിനെ സംബന്ധിച്ച് ലാ ബഅ്സ എന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റില്ല. ഒരാൾ മറ്റൊരു നിലപാട് സ്വീകരിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകില്ല. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് വരുന്നുണ്ട്. ചിലപ്പോൾ രണ്ട് ജമാഅത്ത് നടത്തേണ്ടി വരുന്നത് പ്രശ്നമാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ തെർത്തീവ് തെറ്റും. നമ്മൾ പറഞ്ഞു തെർത്തീവ് ഇതിന് അനിവാര്യമാണ്, അത് ജമ്മിന്റെ സന്ദർഭത്തിലാണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും. ഇതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചത്. ഇവിടെ ഈ വിഷയ സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകള് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു റിവായത്ത് അനുസരിച്ചിട്ട് ഈ നിലപാടാണ്. മർദാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇൻസാഫിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഒരു നിലപാടാണ് അന്നഹു ഇഖ്താറഹ ജമാഅത്തു മിൻ അസ്ഹാബിൽ ഇമാം അഹമ്മദ്, ഇമാം അഹമ്മദിന്റെ അസ്ഹാബുകളിൽപ്പെട്ട ജമാഅത്ത് പല ആളുകളും ആ സംഘം ആളുകളൊക്കെ ഈ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മിൻഹും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അവരിൽപ്പെട്ട ആളാണ് ആര്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. വജദ്ദുഹു അൽ മജിദ് ഇബ്നു തൈമിയ, അദ്ദേഹത്തിന്റെ ജദ്ദായ മജിദ് ഇബ്നു തൈമിയയും ഒക്കെ അവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു നിലപാടാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ സുബഹ് നഷ്ടപ്പെട്ടു പോയ ഒരാൾ ളുഹർ നിസ്കരിക്കുമ്പോൾ, ളുഹറിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ സുബഹ് രണ്ട് റക്കാത്താണ്, എന്നാൽ അസ ളുഹർ നാല് റക്കാത്താണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം, അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇഷാ ജമാഅത്തിന്റെ കൂടെ മഗ്രിബ് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മഗ്രിബ് മൂന്നാണ്, ഇഷ നാലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത് രണ്ട് നിലപാടാണ്. ആ രണ്ട് നിലപാടിനും അതിന്റേതായ തെളിവുകളും കാര്യങ്ങളും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, അവിടെ ജമാഅത്തായിട്ട് നടക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തേക്കാൾ കൂടുതലായാൽ, അല്ലെങ്കിൽ നമ്മൾ മൂന്ന് അവിടെ നടക്കുന്ന ജമാഅത്ത് നാല്, അല്ലെങ്കിൽ നമ്മൾ രണ്ട് അവിടെ നടക്കുന്ന ജമാഅത്ത് നാല്, ഇരുപത്തിലൊക്കെ വരാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഇഷാ ജമാഅത്തിന്റെ കൂടെ മഗ്രിബ് നിസ്കരിക്കുന്ന ഒരാള് മൂന്നാമത്തെ റക്കാത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഇമാമ എഴുന്നേൽക്കും നാലാമത്തെ റക്കാത്തിലേക്ക്, നാലാണ്. അപ്പോ എഴുന്നേൽക്കുമ്പോൾ മഗ്രിബിന്റെ നിയ്യത്തുള്ള ആളെന്ത് ചെയ്യണം, അവിടെ തശഹ്ഹുദിൽ ഇരിക്കുക, അയാളെ എഴുന്നേൽക്കരുത്. എന്നിട്ട് അയാൾ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലുക, ആ നിസ്കാരം പൂർത്തിയാക്കുക, സലാം കൂട്ടുക. അയാള് സലാം കൂട്ടുക, ഇതാണ് ഒരു നിലപാട്. രണ്ടാമത്തൊന്ന്, അയാള് നാലാമത്തെ റക്കാത്തിലേക്ക് ഇമാമ എഴുന്നേൽക്കുമ്പോൾ അയാൾ ഇമാമിനെ വെയിറ്റ് ചെയ്യുക, തശഹ്ഹുദിൽ ഇരുന്നിട്ട് അയാളെ ദിക്റുകൾ നിർവഹിക്കുക, എന്നിട്ട് ഇമാമിനെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഇഷാ നിസ്കരിച്ച് സലാം കൂട്ടുമ്പോൾ അതിന്റെ കൂടെ അയാള് സലാം കൂട്ടുക. ഈ രണ്ട് നിലപാടാണ്, ഈ നിലപാടാണ് ഇതിൽ ഏറ്റവും സ്വാഹിഹായിട്ടുള്ള നിലപാട്. ഈ നിലപാട് സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത് മദ്ഹബ് ഇമാം ഷാഫി, ഇമാം ഷാഫിന്റെ വീക്ഷണം. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രണ്ട് കവലുകളിൽ പ്രധാനപ്പെട്ട ഒരു കവല് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അവരൊക്കെ ഈ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ ഷെയ്ഖ് ബിൻ ബാസ് ലദനത്ത് ദായിമ ഇവരൊക്കെ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു പ്രശ്നം വരുന്നത്, നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ നമ്മൾ സലാം കിട്ടുമ്പോ അതെങ്ങനെ ശരിയാവുന്നുള്ളതാണ്. അപ്പൊ അവിടെ വേറൊരു വിഷയം കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അത് ദീർഘമായിട്ടുള്ള ഒരു വിഷയമാണ്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമുക്ക് ജമാഅത്തിൽ നിന്ന് വിട്ടുപോരാം? നിസ്കാരം നടക്കുമ്പോൾ, ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ മഅ്മൂമിന് ഏതെല്ലാം സന്ദർഭത്തിൽ നമുക്ക് വിട്ടുപോരാം, അത് വേറെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വിട്ടുപോരാം. പല കാരണങ്ങളും പണ്ഡിതന്മാരെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു കാരണം അതാണ്. കാരണം നാലാമത്തെ റക്അത്തിലേക്ക് അയാൾ എണീറ്റാൽ അയാളുടെ നിസ്കാരം തന്നെ ബാത്തിലായി. അവിടെ ഒരു ശറഇയായ ഉദുർ വന്നു. അതൊരു കാരണവശാലും അനുവദിക്കപ്പെട്ടതല്ല. അപ്പൊ ഇമാമിനെ വിട്ട് നിസ്കാരത്തിൽ വിട്ടുപിരിയുന്ന ചില സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, മഅ്മൂമിന്റെ നിസ്കാരം കുറവാകുക, ഇമാമിന്റെ നിസ്കാരം കൂടുതലാകുക. അപ്പൊ അത് അതിൽപ്പെട്ടൊരു സന്ദർഭമാണ്. എന്ത് ചെയ്യുക? ഇമാമിനെ വിട്ടുപിരിയ. ഇനി അതല്ല, അയാൾക്ക് ഇമാമിനെ വെയിറ്റ് ചെയ്യുക. ഇമാമ് നാലാമത്തെ റക്അത്ത് നിസ്കരിച്ചോട്ടെ, സലാം കിട്ടുമ്പോൾ ഒരുമിച്ച് സലാം കിട്ടുക, എന്നിട്ട് അയാള് നിസ്കരിക്കുക. അപ്പോൾ ആ തെർത്തീവാണ് അവിടെ പരിഗണിക്കപ്പെടേണ്ടത്. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില സംഗതികൾ, ഒന്ന്, അവിടെ മഅ്മൂമിന്റെ നിയ്യത്തും ഇമാമിന്റെ നിയ്യത്തും വ്യത്യസ്തമായി. അതിന് പ്രശ്നമുണ്ടോ? അതിന് പ്രശ്നമല്ല. അതിനെന്താണ് തെളിവ്? അത് ഹദീസിൽ തെളിവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇഖ്തിലാഫ് നിയ്യ, അതായത് ഇമാമിന്റെ നിയ്യത്തും മഅ്മൂമിന്റെ നിയ്യത്തും വേറായി. അവിടെ ഇമാം നിസ്കരിക്കുന്നത് ഇശയാണ്, മഅ്മൂമിന്റെ നിസ്കാരം മഗ്രിബാണ്, അല്ലെങ്കിൽ ഇമാമിന്റെ നിസ്കാരം ളുഹറാണ്, അതേപോലെ തന്നെ മഅ്മൂമിന്റെ നിസ്കാരം സുബ്ഹാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പൊ അവിടെ നിയ്യത്ത് പ്രശ്നമുണ്ടോ? പ്രശ്നമല്ല. ഒരാൾ ഫർളാണ് നിസ്കരിക്കുന്നത്, സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് അയാളെ തുടർന്നൂടെ ഒരു പ്രശ്നമല്ല, ഒരു വിരോധമല്ല. അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഫർളാണ് നിസ്കരിക്കുന്നത്, സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് തുടർന്നൂടെ തുടരാം, അങ്ങനെ നേരെ തിരിച്ചു അങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പൊ അതെന്തല്ല, ആ ഇഖ്തിലാഫ് നിയ്യത്ത് അതെന്തല്ല? പ്രശ്നമല്ല. ഈ വിഷയത്തിൽ അത് പ്രശ്നമല്ല എന്ന് പറയാൻ കാരണം, അതിന്റെ തെളിവ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ വിഷയം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ സംഭവം, അദ്ദേഹം വിശ്വദാ സലമയുടെ കൂടെ പള്ളിയിൽ വെച്ചിട്ട് ഇശാസ്കരിക്കും, എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആളുകൾക്ക് പോയിട്ട് ഇമാം വന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ നിസ്കാരം നഫലാണ്, സുന്നത്താണ്. അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ആളുകൾക്ക് ആ നിസ്കാരം മഅ്മൂമികൾക്ക് അത് ഫറളാണ്. അദ്ദേഹം നിസ്കരിക്കുന്നത് സുന്നത്തായിട്ടാണ്, കാരണം അദ്ദേഹം നബിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അവരതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ആ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, വേറെ റിവായത്തുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതിൽ ഒരു റിവായത്ത്, അന്ന മുആദ ബിന ജബൽ കാന യുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഇശാ അൽആഖിറ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൂടെ ഇശാ നിസ്കരിക്കും. തുമ്മ യർജിയു ഇലാ ഖൗമിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഖൗമിന്റെ അടുത്തേക്ക് പോകും. പൈസല്ലി ബിഹിം തിൽക്ക സ്വല, എന്നിട്ട് ആ നിസ്കാരം തന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ആളുകൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ നിർബന്ധമല്ല, അദ്ദേഹത്തിന് അതെന്താണ്? വെറും നഫലാണ്, സുന്നത്താണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് അത് ഫർളാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ളുഹറിന്റെ കൂടെ സുബ്ഹ് ജമ്മ് പറ്റില്ലല്ലോ, ജമ്മിനെ സംബന്ധിച്ചല്ല നമ്മൾ പറഞ്ഞോട്ടോ. ചിലപ്പോ എന്ത് ചെയ്യും? സുബ്ഹ് ഒരാൾക്ക് മറന്നുപോയി, സുബ്ഹിന്റെ കൂടെ സുബ്ഹും ളുഹറും കൂടെ ജമ്മ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാൾ സുബ്ഹ് മറന്നുപോയി, അയാൾക്ക് ഓർമ്മ വന്നത് ളുഹർ നിസ്കരിക്കുന്ന സമയത്താണ്, അതാണ് ഇവിടെ വിഷയം. അപ്പൊ ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. വേറൊരു റിവായത്തിൽ അത് കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് വഹീഖിന്റെ റിവായത്തിലാണെന്ന് തോന്നണം. അതിൽ കാണാം, കാന മുആദു യുസല്ലി മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിഷാ, മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇശാ നിസ്കരിക്കും, ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്താണ്. സുമ്മ യത്ലു ഇലാ ഖൗമിഹി ഫയുസല്ലിഹാ ലഹു, എന്നിട്ട് അദ്ദേഹത്തിന്റെ ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് അവർക്ക് വേണ്ടി അത് നിസ്കരിക്കും. ഹിയ ലഹു തതവ്വുഉ, അവരെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് തതവ്വുഉ. വലഹും മക്തൂബത്തുൻ അലിഷ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് നിർബന്ധം. അപ്പൊ അങ്ങനെ തന്നെ അതിന്റെ പദം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഹദീസുകളെ വിശദീകരിച്ചിട്ട് ഇങ്ങനെ നീയത്ത് തമ്മിൽ വ്യത്യസ്തം വന്നാൽ അത് സംസ്കാരത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഏതാണ്ട് എല്ലാ ആളുകളും പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം ഷാഫി, ഇമാം അഹമ്മദ്, അതേപോലെ തന്നെ ഇബ്നുൽ മുന്ദിർ, ഇബ്നു ഹസം, ഇബ്നു തൈമിയ, സുനാനി, ഇബ്നു ബാസ്, ഇബ്നു സൈബ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അഭിപ്രായമാണ്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിന് കൂടുതലായിട്ട് വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല. അപ്പൊ ആ നിയ്യത്ത് അവിടെ എന്താ വരുന്നില്ല, അത് നിയ്യത്തിലുള്ള വ്യത്യാസം ആ നിസ്കാരത്തെ ബാധിക്കുന്നില്ല എന്നർത്ഥം. ഇനി അതിനെ സംബന്ധിച്ച് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചു. കുറച്ചാളുകൾ അവര് മഗരിബ് നിസ്കാരം പിന്തിപ്പിച്ചു. അവര് പള്ളിയിൽ ചെന്ന സന്ദർഭത്തിൽ ഇഷാ നമസ്കാരത്തിന്റെ ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ട്. അവരാദ്യം ജമാഅത്തായിട്ട് മഗരിബ് നിസ്കരിച്ചിട്ട് പിന്നെ ആ ജമാഅത്തിന്റെ കൂടെ പങ്കെടുക്കണോ, എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം. ഇതാണ് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഇഷാന്റെ ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പൊ ആദ്യം മഗരിബ് ഞങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കണോ, എന്താണ് ചെയ്യേണ്ടത്? ഇതിന് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി, അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്, ഖാതുൽ ബാബുൽ മഫ്തൂഹ, അതേപോലെ തന്നെ ഷറഹുൽ മുംതിയിലൊക്കെ ഇത് സംബന്ധമായിട്ടുള്ള പരാമർശങ്ങൾ കാണാം. അതില് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരം നമ്മൾ ഈ പറഞ്ഞ മൂന്ന് രീതികൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി പറയുന്നത് അസ്സഹീഹു, സഹീഹായത് അനൽ ഇൻസാന ഇദാ ജാഅ വലിമാം ഫി സ്വലാത്തിൽ ഇശായി സവാൻ കാനമാഹു ജമാഅത്തുൻ അം ലം യകുൻ ഫഇന്നഹു യദ്ഖുലു മഅൽ ഇമാമി ബിനിയത്തിൽ മഗ്രിബി. ഇങ്ങനെ മഗ്രിബ് നിസ്കരിക്കാത്ത ഒരാൾ, അവർ ഒരാളാകട്ടെ ഒന്നിൽ കൂടുതൽ ആളുകളാകട്ടെ, പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഫഇന്നഹു യദ്ഖുലു മഅൽ ഇമാമി ബിനിയത്തിൽ മഗ്രിബി, മഗ്രിബിന്റെ നിയ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? ഇമാമിന്റെ കൂടെ പ്രവേശിക്കണം, ആ ജമാഅത്തിൽ പങ്കെടുക്കണം. വലാ യദുറു അൻ തഖ്തലിഫ നിയ്യത്തുൽ ഇമാമി വൽ മഅ്മൂമി, ഇമാമിന്റെ നിയ്യത്തും മഅ്മൂമിന്റെ നിയ്യത്തും ഇഖ്തിലാഫ് ഉണ്ടാകുന്നുണ്ട്, എന്തല്ല പ്രശ്നമല്ല, വലായതുറു. എന്നിട്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഇന്നമലാമാല വിന്യാത്ത് വൈനമാലിക്കുലിം വരും ആനാവ എന്നുള്ള ഹദീസുകൾ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫൈൻ ദഖലു മഅഹു ഫറക്കാത്തി സാനിയ, രണ്ടാമത്തെ റക്അത്തിലാണ് പങ്കെടുത്തതെങ്കിൽ അലിയല്ലാഹു യകുന സല്ലു സലാസൻ വലായതുറു യകുന ജലസു ഫറക്കാത്തിൽ ഉല, പ്രശ്നമല്ല, കാരണം അവർക്ക് മൂന്ന് റക്അത്ത് കിട്ടി. രണ്ടാമത്തേതിലാണ് അവർ ചെന്നതെങ്കിൽ അവർക്ക് മൂന്ന് റക്അത്ത് കിട്ടി, അപ്പൊ അതായത് പ്രശ്നമല്ല. വൈൻ ദഖലു മഅഹു ഫി അവ്വലി റക്അ, എന്നാൽ ആദ്യം മുതൽ തന്നെ അവർ ആ ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഫൈദ ഖാമ ഇല റാബിഅ ജലസു വതശഹദു വസല്ലമു, അവരെന്ത് ചെയ്യണം? ഇമാമ് നാലാമത്തേതിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അവരിരിക്കണം, തശഹുദ് ചെയ്യണം, തശഹുദിൽ ഇരിക്കണം, വസല്ലമു, അവര് സലാം വിട്ടണം, സലാം വിട്ടണം. ثم دخلوا معه فيما بقي من صلاه العشاء, ഇനി എന്ത് ചെയ്യണം? ആ ജമാഅത്തിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഇശാ നമസ്കാരം അയാൾ സ്റ്റാർട്ട് ചെയ്യണം. അയാള് മുസ്കരിച്ച് അയാൾ സലാം കിട്ടി, അവിടെ നാലാമത്തെ റക്അത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ ജമാഅത്തിൽ തന്നെ അയാൾക്ക് പങ്കെടുക്കണം, അവ രണ്ട് ജമാഅത്തിന്റെ പുണ്യം അയാൾക്ക് കിട്ടി. ഇതാണ്, ഇത് ഷെയ്ഖ് ഉസൈമിന്റെ വാചകങ്ങളാണ്. ثم دخلوا معه فيما بقي من صلاه العشاء, ഇമാമിന്റെ കൂടെ ബാക്കിയുള്ള ഇശാ ജമാഅത്തിൽ അയാൾ പങ്കെടുക്കണം. ഇതാണ് സ്വഹീഹ് ആയിട്ടുള്ള നിലപാട്. അസ്സഹീഹു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. അൽ ഖൗലു സാനി ഫിൽ മസ്അല, ഈ മസ്അലയിലുള്ള രണ്ടാമത്തെ അഭിപ്രായം, അൻ യദ്ഖുലു മഅഹു ബിനിയ്യത്തിൽ ഇശാ വ യുസല്ലു ബഅദഹുൽ മഗ്രിബ് വ യസ്ഖുതു തർതീബുഹുന മുറാഅത്തൻ ലിൽ ജമാഅ, വരെന്ത് ചെയ്യാ? ഇഷാന്റെ നിയ്യത്തോട് കൂടിയിട്ട് ജമാഅത്താണ് നടക്കുകയാണ്, അവരാ ജമാഅത്തിൽ പങ്കെടുക്കുക, എന്നിട്ട് അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മഗ്രിബ് നിസ്കരിക്കുക. പക്ഷെ ഇവിടെ എന്ത്, ആ തർതീബ് ഇവിടെ നഷ്ടപ്പെട്ടു. അതാണ് രണ്ടാമത് ആളുകൾ ചെയ്യുന്നത്. മൂന്നാമത്തെ അഭിപ്രായം, യുസല്ലു വഹദഹും സ്വലാത്തുൽ മഗ്രിബ്, അവര് മഗ്രിബ് നിസ്കരിക്കുക ജമാഅത്തെ. ആ ചോദ്യകർത്താവ് അങ്ങനെയാണ് ചോദിച്ചത്. അപ്പൊ അവര് മഗ്രിബ് നിസ്കരിക്കുക. തുമ്മാ യദ്ഖുലു മഅഹു ഫീമാ ബഖിയ മിൻ സ്വലാത്തുൽ ഇശാ, പിന്നെ എന്ത് ചെയ്യാം? മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ആ ഇശാ നിസ്കാരത്തിൽ പങ്കെടുക്കുക. അപ്പൊ ഈ മൂന്ന് നിലപാടുകൾ, അതിൽ ഒന്നാമത്തെ നിലപാടാണ് അദ്ദേഹം എന്ത് ചെയ്ത് അസ്സഹീഹു എന്നിട്ട് പറഞ്ഞിട്ട് കൊടുത്തത്. അതായത് മൂന്നാമത്തെ റക്അത്തിൽ അവിടെ ഇരിക്കുക, സലാം വിട്ടുക, എന്നിട്ട് ബാക്കിയുള്ള ജമാഅത്തിൽ പങ്കെടുക്കുക. ഇനി അതല്ല, അയാൾക്ക് എന്ത് ചെയ്യാം? ഇമാമിനെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നാലാമത്തെ റക്അത്തിൽ ഒരുമിച്ച് സലാം വിട്ടുക. ഈ രണ്ട് നിലപാടും അയാൾക്ക് സ്വീകരിക്കാം. ഇവിടെ ഈ മൂന്ന് നിലപാടുകൾ പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇവിടെ അവസാനത്തെ രണ്ട് നിലപാടുകളിലും മഹദൂറുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്നാമത്തത് തെർത്തീവ് തെറ്റിച്ചു, രണ്ടാമത്തത് അവിടെ രണ്ട് ജമാഅത്ത് നടക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അമ്മൽ ഖൗലുൽ അവ്വൽ അല്ലാതെ ദക്കർന അന്നഹു അസ്സഹീഹ്, നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ അഭിപ്രായം അതാണ് സ്വഹീഹ് ആയിട്ടുള്ള അഭിപ്രായം. അപ്പൊ ചിലപ്പോ ആളുകൾ ചോദിക്കും, എന്ത് അതെങ്ങനെ ഇമാമ സലാം കിട്ടുന്നതിന്റെ മുമ്പ് എങ്ങനെ സലാം കിട്ടും? അപ്പൊ നമ്മൾക്കൊക്കെ വിഷയങ്ങൾ പഠിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുക. നമ്മളൊക്കെ എന്ത് ചെയ്യും? ആദ്യം ആരംഭിക്കും, പിന്നെ നമസ്കരിക്കും. അങ്ങനെ പല പല കോലത്തിൽ പല രീതികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ ഷെയ്ഖ് ഹുസൈമീൻ തന്നെ പറയാണ്, ഫറുബ്ബമാ ഖാല ഖായിലുൻ, ചിലപ്പോ ചില ആളുകൾ ചോദിക്കും, ഇന്ന ഫീഹി മഹദൂറ വഹുവ തസ്ലീമു ഹൗലൈ ഖബ്ല അൻ യുസല്ലിമ ഇമാമഹും, ഇമാമ സലാം കിട്ടുന്നതിന്റെ മുമ്പ് എങ്ങനെ വരും സലാം കിട്ടണം? അപ്പൊ ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വിശദീകരണം കൊടുക്കുന്നത്, അതിന് ശറഇൽ തെളിവുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, പല കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഇമാമിനെ വിട്ടുപിരിയ. അപ്പൊ ഷെയ്ഖ് ഹുസൈമി പറഞ്ഞു, അങ്ങനെ വിട്ടുപിരിയുന്നതാണോ, അതാണോ ചോദ്യം എങ്കിൽ അതിന് സുന്നത്തിൽ തെളിവുണ്ട്. എന്നാൽ അദ്ദേഹം ഇവിടെ ഈ ഇതിൽ അദ്ദേഹം മൂന്ന് തെളിവുകൾ കൊണ്ടുവന്നു. ഒന്ന് സ്വലാത്തുൽ ഖൗഫ്, അതിൽ ഇമാം നിസ്കരിക്കും, പിന്നെ അവര് ഒറ്റക്ക് നിസ്കാരം പൂർത്തി, ഇമാമിനെ വിട്ടുപിരിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവര് നിസ്കാരം ഒറ്റക്ക് പൂർത്തിയാക്കണം. പിന്നെ അതിന്റെ രീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സ്വലാത്തുൽ ഖൗഫിന്റെ പുറക്കാലത്ത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക, പിന്നെ അവര് ഇമാമിനെ വിട്ടുപിരിഞ്ഞിട്ട് അവരൊറ്റക്ക് ബാക്കിയുള്ളത് പൂർത്തിയാക്കണം. സ്വലാത്തുൽ ഖൗഫിന്റെ രൂപങ്ങൾ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് അദ്ദേഹം തെളിവുണ്ടെന്നു, സ്വലാത്തുൽ ഖൗഫ്, അപ്പൊ സുന്നത്ത് എന്നുള്ള തെളിവാണ്, അവിടെ ഇമാമിനെ വിട്ടുപിരിയുന്നു. രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിന്റെ സംഭവം, അദ്ദേഹം ദീർഘമായിട്ട് ഓതി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ചോദിച്ചല്ലോ, പിത്തനുണ്ടാക്കാം. ആ സന്ദർഭത്തില് ഒരാള് വിട്ടുപിരിഞ്ഞു, അയാൾ വേറെ പോയി നിസ്കരിച്ചല്ലോ. ആ സംഭവം വളരെ പ്രസിദ്ധമാണ്, ദീർഘമായിട്ട് വന്നു തുടങ്ങിയപ്പോ അവന് അയാളെ പോയിട്ട് നബി ഇങ്ങനെ മുനാഫിക്കാണെന്നുള്ള സംസാരം ഇവരൊക്കെ സംസാരിച്ചു. മാതറല്ല അടക്കമുള്ള ആളുകളും മുനാഫിക്കാണ്, കാരണം മുസ്ലിങ്ങളുടെ ജമാഅത്ത് നിന്ന് വിട്ടുപോയി. അപ്പൊ അയാൾ പോയിട്ട് നബിനോട് പരാതി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്ത സംഭവം, ഫത്താനു നന്തെ ആ മുആദ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഫിത്തിന ഉണ്ടാക്കാണ് മുആദ്, ആ സംഭവം അവിടെ അയാള് വിരിഞ്ഞുപോയ ആ സംഭവം രണ്ടാമത്തെ തെളിവ്. മൂന്നാം പിന്നെ ഈ രണ്ട് തെളിവാണ് അദ്ദേഹത്തിൽ ഉദ്ധരിച്ച. മൂന്നാമത്തെ തെളിവ് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ലുവന്നൽ ഇൻസാൻ അസ്നായി സ്വലാത്തി വഹു മഅ്മൂമുൻ സാറത്ത് അലൈഹി റീഹു, ഒരാൾക്ക് മലദ്വാരത്തിലൂടെ കാറ്റുപോയി. ഔ ഇഹ്താജ ഇലാ നഖ്ലിൽ വുളു ബിവുല ഗൈത്തിൻ, അല്ലെങ്കിൽ അയാൾക്ക് വുളു ദുർബലായി, എന്താ ചെയ്യണ്ടേ, വിട്ടുപിരിഞ്ഞിട്ട് പോകണം, അതാണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ അതിന് തെളിവുണ്ട് സുന്നത്തിൽ. അപ്പൊ ഇതൊക്കെ അദ്ദേഹം അവർക്കുള്ള മറുപടി പറയണേ. അപ്പൊ ചില ആളുകൾ ചോദിക്കും, നമ്മള് മൂന്നാമത്തെ റക്അത്തിൽ ഇരുന്നിട്ട് സലാം കിട്ടുന്ന, അങ്ങനെ ഇമാം സലാം കിട്ടുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോരാൻ പറ്റുമോ, സലാം കിട്ടാൻ പറ്റുമോ? അപ്പൊ അതിന് മറുപടിയായിട്ട് അദ്ദേഹം സുന്നത്തിൽ നിന്ന് തെളിവ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മൂന്ന് തെളിവുകൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. മാത്രമല്ല, അത് വിശദമായിട്ട് അതിൽ കാണാം, അതിന്റെ മൂന്നാം വാളത്തിൽ 425-ാമത്തെ പേജില്. ഇത് മാത്രമല്ല, ഷെയ്ഖ് ഹുസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഇത് മറ്റൊരു സ്ഥലത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഇമാമിനെ വിട്ടുപിരിയാം എന്നുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. അതില് 1, 2, 3, 4 കുറെ കാരണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, വമിനൽ ആയതാരി അയലൻ, ഇങ്ങനെ ഇമാമിനെ മഅ്മൂമിന് വിട്ടുപിരിയാൻ പറ്റുന്ന ഉദറുകളുണ്ട്, ചില ശറഈയായ ഉദറുകൾ. കുറെ ഉദറുകൾ അദ്ദേഹം മുമ്പ് വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇതേപോലെ തന്നെ അതിൽപ്പെട്ട ഒന്നാണ് ഷെയ്ഖ് ഹുസൈമിന്റെ ഷറഹുൽ മുത്തിയിലാണ് ഇത് പറയുന്നത്. വേറെ ഇതിൽ പറയണ, അതിൽ പറയുന്നത് ഏത് സന്ദർഭത്തിൽ വിട്ടുപിരിയാ, അൻതക്കൂന സ്വലാത്തുൽ മഅ്മൂമി അഖല്ല മിൻ സ്വലാത്തുൽ ഇമാമി, ഇമാമിന്റെ നിസ്കാരം കൂടുതലും മഅ്മൂമിന്റെ നിസ്കാരം കുറവുമാകാം. ആ സന്ദർഭത്തിൽ ധനുവദിനിയാണ്. ആ ഇമാമിനെ വിട്ടുപിരിയാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽപ്പെട്ട കുറെ കാരണങ്ങൾ ഉള്ള കൂട്ടത്തില് ആ ഉദറുകളിൽപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ വിഷയമാണ് പറയുന്നത്. ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഏത്, ഇമാമിന്റെ നിസ്കാരം കൂടുതൽ, മഅ്മൂമിന്റെ നിസ്കാരം ഇമാമിന്റെ നിസ്കാരത്തേക്കാൾ കുറവ്. അതുകൊണ്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നത് അനുസല്യൽ മാരിയും ഖൽഫമൻ യുസല്യൽ ഇഷാ അല്ല ഖൗലി ബിൽ ജവാദ്, അതായത് ഇഷ നിസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിന്നിട്ട് മാരി നിസ്കരിക്കുക. ഫൈനഹു ഫി ഹാദിഹി ലാലി, ഈ അവസ്ഥയിൽ ലഹു അൻ യൻഫരിദ വയഖറാ തശഹുദ വയുസല്ലിമ വയൻസലി, അവനെന്ത് ചെയ്യുക, ഇരിക്ക തശഹുദ് ഉള്ളത് നിർവഹിക്കുക, വയുസല്ലിം സലാം വിട്ട വയൻസലി, അവന് പിരിഞ്ഞു പോകാം. أو يدخل مع الإمام إذا كان يريد أن يجمع مع الإمام فيما بقي من صلاة العشاء ثم يتم بعد السلام. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാ, ആ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കുക, എന്നിട്ട് അവന്റെ ബാക്കിയുള്ള നിസ്കാരം അവന് പൂർത്തിയാക്കാം. വഹാദൽ ഖൗലു, ഈ ഖൗലാണ് റിവായത്തുൻ അനിൽ ഇമാം അഹ്മദ്, ഇമാം അഹമ്മദിൽ നിന്നുള്ള ഒരു റിവായത്ത്. വഹുവ ഇഖ്തിയാറു ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം തന്നെയാണ്. വഹുവൽ ഹഖ് തന്നെയാണ് എന്ത് ഹഖ്. വനവുൽ ഉദ്രി ഹുനാ ഉദ്റുൻ ശറഈഉൻ, ഇവിടെ വന്നിട്ടുള്ള ഉദർ എന്താണ്? ശറഈയായിട്ടുള്ള ഉദറാണ്. ലിയന്നഹു ലൗ ഖാമ മഅൽ ഇമാമി ഫി റാബിയത്തിൽ ബത്തലത്തു സ്വലാത്തു, കാരണം അയാൾ ഇമാമിന്റെ കൂടെ നാലാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് എന്തായി? നിസ്കാരം തന്നെ ബാത്തിലായി. അപ്പോൾ അവിടെ ശറഈയായിട്ടുള്ള ഉദറാണ്. ആ സന്ദർഭത്തിൽ അയാൾക്ക് ഇമാമിനെ വിട്ടുപിരി വിട്ടുപിരിയുന്ന കുറെ കാരണങ്ങളുണ്ട്, കുറെ സന്ദർഭങ്ങൾ, അതിൽ പെട്ടെന്നതാണ്. അപ്പൊ അങ്ങനെ അയാൾക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ ഷെയ്ഖ് ഉസൈമിയ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. ഇവിടെ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പൊ നമ്മൾ യാത്രക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഖസറായിരിക്കും. അപ്പൊ ഒരാൾ ഇശാ ജമാഅത്തിന്റെ കൂടെ കൂടി, അയാൾ നാലെ നമസ്കരിക്കണം, യാത്രക്കാരനാണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവിടെ പ്രശ്നം വരുന്നില്ല. അയാൾ നാല് നമസ്കരിക്കണം. അത് ഖസറിന്റെ വിഷയം വരുമ്പോൾ നമ്മൾ പറയും. അപ്പൊ നമ്മൾ ജമാഅത്തിന്റെ മാത്രം വിഷയം മനസ്സിലാക്കാൻ വേണ്ടി രണ്ടും കൂടി അത് കൂട്ടിക്കൊച്ച ചിലപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇത് ജമ മാത്രം നമ്മൾ പറയുന്നത്. അത് വേറെ ഖസറിന്റെ വിഷയത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ യാത്രയിലാണ്, അവിടെ ഇശാ ജമാഅത്തടക്കാണ്. നമുക്ക് ഖസറ രണ്ടറക്കകത്ത് ഖസറാക്കിയിട്ട് പോരാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഷെയ്ഖ് ഹുസൈനോട് ചോദിക്കണ്ട, അപ്പൊ ഈ ന്യായം അവിടെ പറ്റൂലേ? അപ്പൊ ഷെയ്ഖ് ഹുസൈൻ പറയണത് ഇല്ല. കാരണം എന്താ? മാരി നാലറക്കകത്ത് നിസ്കരിക്കുന്ന പരിപാടി ഉണ്ടോ ഇസ്ലാമില്? ഇല്ല. എന്നാലും ഖസറിന്റെ ലുഹുറ ഇഷാ ഒരാൾക്ക് നാല് നിസ്കരിക്കാം, അഞ്ചല്ലല്ലോ, നാലല്ലേ. അയാൾ പൂർണ്ണമായി നിസ്കരിക്കണം എന്ന് പറയുന്നത് ഷറഈനെതിരല്ല. അതൊക്കെ വേറെ സ്ഥലത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യം ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അത് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നമുക്കത് വിശദീകരിച്ചിരുന്നുണ്ട്. ഇനി ഇത് ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മാത്രം ഒരു അഭിപ്രായമല്ല. നമ്മൾ പറഞ്ഞു ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫി ഇമാമിന്റെ മതവിന്റെ അനുസരിച്ചുള്ള ഒരൊക്കെ പറയുന്നത് ഈ ഒരു രീതി തന്നെയാണ്. ഇനി വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതേ ഒരു ചോദ്യം ചോദിച്ചു. ഇതേ വിഷയം തന്നെയാണ്, ആ ചോദ്യം ആവർത്തിക്കുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെ. അതിൽ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, നീ മാരി വിസ്കരിച്ചിട്ടില്ല, അവിടെ നടക്കുന്നത് ഇശാന്റെ ജമാഅത്താണ്. അൻതദുഖല, നീ എന്ത് ചെയ്യണം? മഅഹും ബിനിയത്തിൽ മഗ്രിബി, മഗ്രിബിന്റെ നിയ്യത്തോട് കൂടിയിട്ട് നീ അവരുടെ കൂടെ പ്രവേശിക്കണം. വല ഹറജ ഫി ദാലിക ഫി അസ്ഹി ഖൗലിൽ ഉലമാ, അവിടെ നിയ്യത്തിന് പ്രശ്നം വരുന്നത് എന്തില്ല, ഹറജ അതില് പ്രശ്നമല്ല, ഏറ്റവും സ്വാഹിയായിട്ടുള്ള നിലപാടനുസരിച്ച്. അപ്പൊ അതിന്റെ തെളിവ് നമ്മൾ ഹദീസ് പറഞ്ഞു, അത് അതിനെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ളത്. ഫൈദ കാനക്കത് സ്വല്ല വാഹിദത്തെ നവൈത്തൽ മഗരിബോ സലൈത്ത മഹം സലാസീക്കാനിൽ മാരവി, അവര് ഒരു അക്കാലത്ത് സ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്നുള്ളല്ലോ, അപ്പൊ നമുക്ക് അത് മതി, അവരുടെ കൂടെ നീ സലാം വിട്ടിക്കോ. എന്നാൽ വൈൻ കുന്ത ഫി അവലി സ്വലാത്തി ജീവിതവും ബഹും ഫി അവലി സ്വലാത്തി ദഖൽത മാഹും വൈദ ഫറായത്തമി റക്കാത്തി സാലിസ, എന്നാൽ ആദ്യം മുതൽ തന്നെ നീ അവരെ തുടർന്നു. അങ്ങനെ ഫൈദ ഫറഹത്തമിന റക്കാത്തി സാലിസ ജലസ്ത തൻതളിർ അൽ ഇമാമ ഹത്താ യുസല്ലിമ സുമ്മ തുസല്ലിമ. ഇവിടെ ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത് നീ മൂന്നാമത്തെ റക്അത്തിൽ അവിടെ ഇരിക്കുക, തൻതളിർ അൽ ഇമാമ, ഇമാമിനെ വെയിറ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞു. വതുസല്ലിമ, എന്നിട്ട് അവരുടെ കൂടെ സലാം വിട്ടുക. നമ്മൾ ആ തയ്യാത്ത് സലാത്തതൊക്കെ ചൊല്ലിട്ട് അവിടെ ഇരിക്കുക, എന്നിട്ട് ആ ഇമാമിന്റെ കൂടെ സലാം വിട്ടുക. വതക്ഫീക അനിൽ മാരിബ, അത് നിനക്ക് അതാണ് ചെയ്യേണ്ടത്, മരുവായിട്ട് നിനക്ക് അത് മതി. സുമത്ത് സ്വല്യ അലിഷാലിക്ക വായതക്ക, അതിനുശേഷം നീ ഇഷ ഒറ്റക്ക് സ്കരിച്ചോ. ഇല്ലം ജമാഅത്ത് നുഖറ, മറ്റൊരു ജമാഅത്ത് നിനക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, മറ്റു ജമാഅത്ത് നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്തോ, അതിനുശേഷം ഇഷ നീ ഒറ്റക്ക് നിസ്കരിച്ചോ. അദ്ദേഹം ദീർഘമായിട്ടുള്ള ഒരു മറുപടിയാണ്, അദ്ദേഹത്തിന്റെ ഫത്വ സമാഹാരത്തിൽ ഇത് കാണാം. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ മറുപടി തന്നെയാണ് പറയുന്നത്. ഇനി ലജ്നത്ത് ദായിമയോട് ഇതേ ചോദ്യം ചോദിച്ചു, ഇതേ ചോദ്യം തന്നെയാണ്. അതില് ചോദ്യം എന്താ വെച്ചാല് മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, മഗ്രിബിന് വേണ്ടിയിട്ടാണ് അയാൾ പള്ളിയിൽ പ്രവേശിച്ചത്, അവിടെ ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ട്, അവൻ അവരുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്തു. അങ്ങനെ സലാം വീട്ടിയതിന് ശേഷമാണ് എന്ത് അവര് ഇശ ആയിരുന്നു നിസ്കരിച്ചിരുന്നത് മനസ്സിലായത്. അവർ കാനുസലൂല ഇഷാ ജമാൻ മാൻ മാരവി, അവർ മാരവി ഇഷ പിന്നെ മാരവിന്റെ കൂടെ ജമ്മായിട്ടാണ് നിസ്കരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ സല്ലാഹു അറുബ റക്കാത്തി, അങ്ങനെ അവനെന്താക്കി നാല് റക്കാത്ത നിസ്കരിച്ച്. അൽ സലാത്തുഹു സ്വഹീഹ അലിൽ മഗ്രിബി, അപ്പൊ മരിവാണെന്നുള്ള നിയത്തോട് കൂടിയിട്ടാണ് അവൻ ആ ജമായത്തിൽ പങ്കെടുത്തത്. പക്ഷെ എന്തേ, ഇമാമ് നാലാം തറക്കാലത്തേക്ക് നിന്റപ്പോ അവന് വേണിയിട്ടു. അപ്പൊ അവന്റെ നിസ്കാരം സ്വഹിയാണോ എന്നുള്ളതാണ് ചോദ്യം. അതിനവർ കൊടുക്കുന്ന ലജ്നത്ത് ദാഇമ കൊടുക്കുന്ന ഉത്തരം, അൽവാജിബ് അലാമൻ യുസല്ലി അൽ മഗ്രിബ് ഖൽഫ മൻ യുസല്ലി അൽ ഇശാ ഇദാ ഖാമ അൽ ഇമാമു ഇലാ റകഅത്തി റാബിയ. അൽവാജിബ് ഇവിടെ വാജിബായത് അലാമൻ യുസല്ലി അൽ മഗ്രിബ്, മഗ്രിബ് നിസ്കരിക്കുന്ന ഒരാൾക്ക്, ഖൽഫ മൻ യുസല്ലി അൽ ഇശാ, ഇശ നിസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിന്ന് മഗ്രിബ് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇദാ ഖാമ അൽ ഇമാമു, ഇമാം എഴുന്നേറ്റാൽ, ഇലാ റകഅത്തി റാബിയ, നാലാമത്തെ റകഅത്തിലേക്ക്, ഫി സ്വലാത്തിൽ ഇശാ ഇശാ നിസ്കാരത്തിൽ, അൻ യൻതളിറ ബഅദ റകഅത്തി സാലിസ ഹത്ത യുസല്ലിമ അൽ ഇമാമു ഫയുസല്ലിമ മഅഹു, ഇമാമിനെ വെയിറ്റ് ചെയ്യണം, ഉണ്ടോ, ഇമാമിനെ വെയിറ്റ് ചെയ്യാം. ഹത്ത യുസല്ലിമ അൽ ഇമാം, അങ്ങനെ ഇമാം സലാം കിട്ടുമ്പോൾ, ഫയുസല്ലിമ മഅഹു, അവൻ അവരുടെ കൂടെ സലാം കിട്ടട്ടെ, അപ്പൊ ഇമാമിനെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ലജ്ന പറയുന്നത് ഔ യൻവിയൽ ഇൻഫിസാൽ, അല്ലെങ്കിൽ അവൻ ഇൻഫിസാൽ ഉദ്ദേശിച്ചിട്ട് വയജിലിസ് ബഅദ സാലിസ ഇത്തശഹുദി സുമ യുസല്ലിം, സലാം കിട്ടിയിട്ട് ആ ഇമാമിനെ വിട്ടുപോകുകയും ചെയ്യാം. അവരുടെ ഒക്കെ അഭിപ്രായത്തിന് ഈ വിഷയത്തിൽ അതിന്റെ തെളിവുകൾ അവര് നമ്മൾ നേരത്തെ പറഞ്ഞ തെളിവുകൾ അവിടെ ശറഈയായിട്ടുള്ള ഒരു ഉദർ വന്നു. അപ്പൊ രണ്ടും ചെയ്യാം, രണ്ടും ഈ ഫത്വയിൽ വന്നു. അന്ന് ഇമാമിനെ വെയിറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ അവൻ അവന്റെ തശോധ നിർവഹിച്ചതിന് ശേഷം സുമ യുസല്ലിം അവൻ എന്ത് ചെയ്യട്ടെ, സലാം കിട്ടട്ടെ. എന്നിട്ട് അയാൾക്കുള്ള മറുപടി കൊടുത്തു, അയാള് പിന്നെ എന്ത്, നീയത്ത് മാറ്റിയില്ലെങ്കിൽ അയാൾ ആ മരുവിസ്കാരം ശരിയായിട്ടുണ്ട്. ഇഷാന്റെ നീയത്തല്ല, അയാൾ മരുവിസ്കാരം തന്നെയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ആ നിസ്കാരം ശരിയായിട്ടുണ്ട്, സുജൂദിന്റെ സേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചെടുക്കും. അപ്പൊ ലജ്നത്ത് ദാഇമയുടെ ഫത്വയിലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പത് ഈ വിഷയത്തിൽ ഇവരൊക്കെ ഈ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി ഒരാള് ആദ്യം മഗ്രിബ് അയാൾ നിസ്കരിച്ചു, എന്നിട്ട് അയാൾ ഇശാന്റെ ജമാഅത്തിൽ പങ്കെടുത്താൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകത്തില്ല. അതിന് ലാ ഷെയ്ഖ് ഉസൈമീൻ തന്നെ മറ്റൊരു ഫത്വയിൽ ഇതേ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അയാൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെയാണ്, ആ രണ്ട് രൂപങ്ങൾ ഏതെങ്കിലും ഒരു രൂപയ്ക്ക് സ്വീകരിക്കുക. എന്നിട്ട് അതിന് മറുപടി കൊടുത്തത് വൈൻ സൊല്ലൈത്തൽ മഗ്രിബ വാഹിദക്, ഇനി നീ ഒറ്റക്ക് മഗ്രിബ് നിസ്കരിച്ചു, സുമ സൊല്ലൈത്ത മഅൽ ജമാഅത്തി, പിന്നെ നീ ആ ജമാഅത്തിന്റെ കൂടെ പങ്കെടുത്തു, ഫീ മാ അദ്രക്ത മിൻ സ്വലാത്തിൽ ഇശാ, അങ്ങനെയാണ് നീ ചെയ്തതെങ്കിൽ ഫലാ ബഅസ്, അതിന് തെറ്റില്ല എന്ന് അദ്ദേഹം വേറൊരു ഫത്വയിൽ, അദ്ദേഹത്തിന്റെ മജ്മു ഫത്വയിൽ ഈ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും സ്വഹീഹായിട്ടുള്ള നിലപാട്. ഈ വിഷയത്തിൽ വേറെയും ഫത്വകൾ വന്നിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറൽ മദ്ബിൽ പറഞ്ഞൊരു കാര്യം, വലൗ നവാ സുബ്ഹ, ഒരാൾ സുബ്ഹി ഉദ്ദേശിച്ചു, ഖൽഫ മുസല്ലി അല്ലുഹുർ, ദുഹർസ്കരിക്കാണ് ഇമാമ്, അയാളുടെ അയാളെ മനസ്സ് മാമൂമിന്റെ മനസ്സിലെന്താ, സുബ്ഹിയാണ്. അതാണ് നേരത്തെ പറഞ്ഞ വിഷയം, അല്ല ഞാൻ സുബ്ഹിയും ലുഹറും കൂടി ജമാക്കണ വിഷയമല്ല പറഞ്ഞു. നമ്മള് പറഞ്ഞ വിഷയം ചിലപ്പോൾ സുബ്ഹി ഒരാൾ മറന്നു പോയി, അയാൾക്ക് ഓർമ്മ വന്നത് അള്ളാഹുക്കൂറും ദുഹറിന് ആ സന്ദർഭത്തിൽ ദുഹർസ്കരിക്കുന്ന സമയത്ത് ഓർമ്മ വന്നു. അഭിമാൻ അവി പറയാണ്, വലവ് നവാ സുബ്ഹ, ഒരാൾ സുബ്ഹി ഉദ്ദേശിച്ചു, ഖൽഫ മുസല്ലി ദുഹർ, ദുഹർസ്കരിക്കുന്ന ആളുടെ പുറകില്, വതമ്മത്ത് സലാത്തുൽ മഅ്മൂമി, അയാളെ മഅ്മൂമിന്റെ നിസ്കാരം പൂർത്തിയായി, രണ്ടാണല്ലോ, അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇമാമിനെ വെയിറ്റ് ചെയ്യാം, ഇമാമിന്റെ നിസ്കാരം പിരിയുന്നത് വരെ, വൈസല്യം മാഹു, എന്നിട്ട് ഇമാമിന്റെ കൂടെ അയാൾ സലാം കിട്ടട്ടെ. ഫഹാദ അഫ്ദൽ, ഇതാണ് അഫ്ദലായിട്ടുള്ളത്. വൈൻ ഷാ, ഇനി അയാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നവാ മുഫാറഖത്തഹു, ഇമാമിനെ വിട്ടുപിരിയാൻ ഉദ്ദേശിച്ചാൽ, വസല്ലം, അവൻ സലാം കിട്ടിക്കോട്ടെ. വലാ തുബുത്തിൽ സ്വലാത്തുഹുന ബിൽ മുഫാറഖത്തി ബിലാ ഖിലാഫിൻ, ഈ മുഫാറഖത്ത് കൊണ്ട് അവന്റെ നിസ്കാരം ബാത്തിലാവില്ല എന്നുള്ളതിൽ, ബിലാ ഖിലാഫിൻ, അതിലെന്തില്ല, ഒരു ഖിലാഫുല്ല, നിസ്കാരം അതുകൊണ്ട് ബാത്തില. അപ്പൊ ഇമാം നവവി ഇതേ രണ്ടഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ ഏറ്റവും സ്വഹീഹായിട്ടുള്ള നിലപാട്, നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ആ വിഷയം നമ്മളവിടെ നിർത്താം. ഇനി അടുത്തൊരു വിഷയം, ഇങ്ങനെ നമ്മൾ ജംഉ ചെയ്യുമ്പോൾ, ജംഉ തഖ്ദീം ആകട്ടെ ജംഉ തഖീർ ആകട്ടെ, ഇങ്ങനെ ജംഉ ചെയ്യുന്ന സന്ദർഭത്തിൽ ലുഹർ നിസ്കരിച്ച ഉടനെ തന്നെ അസ്ർ നിസ്കരിക്കേണ്ടതുണ്ടോ, ലുഹറിന്റെ കൂടെ തന്നെ അസ്റും നിസ്കരിക്കേണ്ടതുണ്ടോ, അതല്ല ഒരാളത് ഓരോസ്കരിച്ചു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അയാൾ യാത്ര പോകുന്നത്. ആ സന്ദർഭത്തിൽ അയാൾക്ക് അസ്വസ്കരിക്കാൻ പറ്റും. പിന്നെ അയാൾക്ക് ജമീ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി നേരിത. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, ആ സന്ദർഭത്തിൽ അയാൾക്ക് ജമീ ചെയ്യാൻ പറ്റും. അവിടെ മുവാലാത്ത് അങ്ങനെ രണ്ടും ഒരുമിച്ച് ഒരുമിച്ച് ഒപ്പം ഗൗറവസ്വരം ആരുവിശ അങ്ങനെ ജമ്മു ചെയ്യുന്ന സന്ദർഭത്തിൽ അതൊന്നിന്റെ കൂടെ ഒന്ന് അങ്ങനെ തന്നെ നിർവഹിക്കുക. ആ മുവാലാത്ത് തുടർച്ച അതിനിടക്കൊരു ഫസല് ഒരു വേർതിരിവ് അത് ഉണ്ടാകാൻ പാടുണ്ടോ അല്ലേ? അപ്പൊ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് മൂന്ന് രീതികളാണ് നമുക്ക് ചർച്ച കാണുന്നത്. അത് ഫിക്കിയായ മനസ്സിലായതുകൊണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും തെളിവിനോടടുത്തത് സ്വീകരിക്കുകയും എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഈ മുവാലാത്ത് കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ലോറിസ്കരിച്ച് നമ്മൾ വേറെ ഒന്നും വിചരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി യാത്ര പോകണം. അപ്പൊ ആ സന്ദർഭത്തിൽ നമുക്ക് അസറിന്റെ സമയമായിട്ടില്ല. അപ്പൊ അസർ ജം എന്നുള്ള നിയത്തോടുകൂടി അസറസ്കരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കൊക്കെ വരുന്ന പ്രശ്നമാണ്. അപ്പൊ ഇതിൽ മൂന്ന് നിലപാടുകൾ. അതിലൊരു വിഭാഗം പറയുന്നത് അനൽ മുവാലാത്ത ലൈസത്ത് ഷർത്തൻ ഫി ജമഇ തഖദീമി വലാ ഫി ജമഇ തഖീർ. ജമ്മു തഖദീമിലോ ജമ്മു തഖീറിലോ മുവാലാത്ത് ഷർത്തല്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്തല്ല ഷർത്തല്ല ഈ മുവാലാത്ത്? പുരസ്കരിച്ച അതിന്റെ കൂടെ തന്നെ അസറോ മഗ്രിബിന്റെ കൂടെ തന്നെ ഇഷം, അത് ഷർത്തല്ല എന്നതാണ് ഒരു നിലപാട്. രണ്ടാമത്തെ നിലപാട് അനൽ മുവാലാത്ത് ഷർത്തുൻ ഫിൽ ജംഅൈനി, രണ്ട് ജംഅയിലും ഷർത്ത് ആണ് മുവാലാത്ത്. അതായത് ജമ്മു തഖദീമും ജമ്മു തഖീറും അതിൽ മുവാലാത്ത് നിർബന്ധമാണ്, അത് ഷർത്താണ്. ഇതാണ് രണ്ടാമത്തെ നിലപാട്. മൂന്നാമത്തെ നിലപാട് തഷ്തരിത്തുൽ മുവാലാത്ത് ഫി ജംഇ തഖദീം വലാ തഷ്തരിത്തു ഫി ജംഇ തഖീർ. ഇതാണ് ജംഹൂറിന്റെ അഭിപ്രായം. എന്ത്? ഈ നാല് മദ്ഹബിലും ജംഹൂറിന്റെ അഭിപ്രായതാണ്. എന്ത്? തഖദീമില് മുവാലാത്ത് വേണം. ജമ്മു തഖദീമില് മുവാലാത്ത് വേണം, ജമ്മു തഖീറില് മുവാലാത്ത് വേണമെന്നല്ല. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇതിലാണ് എന്ത്? ജംഹൂറിന്റെ ഫുഖഹായിന്റെ ജംഹൂറിന്റെ അഭിപ്രായതാണ്. അത് തഖദീം പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞു ദുഹറിന്റെ കൂടെ, ദുഹറിന്റെ സമയത്ത് അസർ, മഗ്രിബിന്റെ സമയത്ത് ഇശ, അത് തഖദീം. അവിടെ മുവാലാത്ത് വേണം, രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യണം, ക്യാപ്പിടരുത്, അത് ഷർത്താണെന്നുള്ളതാണ്. അതാണ് ജംഹൂറിന്റെ അഭിപ്രായം. എന്നാൽ തഖീർ ആ സന്ദർഭത്തിൽ മുവാലാത്ത് ഷർത്തല്ല, അയാൾക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് സ്കരിച്ചാലും മതി. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. അപ്പൊ ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇനി ഈ മൂന്ന് അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഫിഖ്ഹിന്റെ അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയ എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിലെ മൂന്ന് അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തില് അതില് ചില പോയിന്റുകൾ. അൽ മുവാലാത്ത് ഫി ജംഇ തഖദീമി ബൈന സ്വലാത്തൈനി, ജംഉ തഖദീമിൽ മുവാലാത്ത്. മുവാലാത്ത് എന്ന് മനസ്സിലാക്കുക, കണ്ടോ, ഒരുമിച്ച് സ്കരിക്കാം, തുടർച്ചയായിട്ട് സ്കരിക്കാം. ഖാല ജംഹൂറുൽ ഫുഖഹ, ഖാക്കളിൽ ജംഹൂറിന്റെ അഭിപ്രായം, അൽ ഹനഫിയ ഫി ളഹരി ദിവായ വൽ മാലിക്കിയ വൽ ഷാഫിഇയ വൽ ഹനാബില, അതിൽ തുഷ്തറത്തുൽ മുവാലാത്ത് ഫി ജംഇ തഖദീമി ബൈന സ്വലാത്തൈനി. അവർ ഷർത്താണെന്നാണ് പറയുന്നത്, തഖദീമിൽ ഷർത്താണെന്നുള്ള പറയുന്നത്. ബി അല്ല യഫ്സില ബൈനഹുമ ഫാസിലുൻ തവീലൻ, കുറെ സമയം അതിന്റെ ഇടക്ക് ഉണ്ടായത് അങ്ങനെ ആക്കരുത് എന്നാണ് തഖദീമിൽ. ഫസല ഒരു വേർതിരിവ് ഉണ്ടാക്കാതെ ക്യാപ്പിട. കാരണം ഇതിന് ഇവർ പറയുന്ന ന്യായങ്ങളുണ്ട്, ജംഹൂറിന്റെ അഭിപ്രായം ഇതാണ്. ഇതിനവർ തെളിവ് കൊണ്ടുവരുന്നത് ഹദീസുകളാണ്. അതേപോലെ തന്നെ പിന്നീട് അവർ പറയുന്ന രണ്ടാമത്തെ ഒന്ന് സുനനുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ്. രണ്ട് ഈ ജം എന്നുള്ളത് എന്താ, ഒരൊറ്റ നിസ്കാരം പോലെയാണ്. നമ്മൾ നാലരക്കാലത്ത് നിസ്കരിക്കുമ്പോൾ അത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് പിന്നെ രണ്ടരക്കാലത്തല്ലല്ലോ. അതേപോലെയാണ് ജംഉ ചെയ്യുമ്പോൾ അത് ഒരൊറ്റ നിസ്കാരമാക്കാണ് ചെയ്യുന്നത്, ആ നിസ്കാരത്തെ ഒറ്റ നിസ്കാരമാക്കാണ്. അതാണ് അവർ പറയുന്ന പിന്നെ രണ്ടാമത്തെ കാരണം, അങ്ങനെ പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ജംഉ തഖ്ദീമിൽ ഈ മുവാലാത്ത് ഷർത്താണ്, അത് വേണം എന്നുള്ളതാണ് ജംഹൂറിന്റെ അഭിപ്രായം. ഇനി അവരതിന് പറയുന്ന തെളിവ് ആ മൗസൂത്തുൽ ഫിഖിയിൽ മറ്റൊരു അഭിപ്രായം പറയുന്നത് വദഹബ ബഅദു ഷാഫിയ, ഷാഫി മതിൽപ്പെട്ട വേറെ ചില ആൾക്കാർക്ക് ഇങ്ങനെ അഭിപ്രായം ഉണ്ടല്ല, അന്നഹു യജൂസുൽ ജംഉ ബൈന സ്വലാത്തൈനി ജംഉ തഖ്ദീം, ജംഉ തഖ്ദീമിൽ തന്നെ അനുവദനീയാണ്. വൈൻ തോല വൈനഹുമാൽ ഫസൽ, കുറെ ദീർഘം സമയം അതിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരഭിപ്രായം ആരിൽ നിന്ന് വന്നിട്ടുണ്ട്? ഇമാം ഷാഫി തമ്മിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ജംഹൂറിന്റെ അഭിപ്രായത്തിന് അവര് തെളിവ് ഉദ്ധരിക്കുന്നത് ഹദീസാണ്. അതില് ഹദീസില് നമ്മൾ നേരത്തെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അറഫയിലും മുസ്ദലിഫയിലും വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജം ആക്കിയാല്. ആ ഹദീസിൽ വന്നിട്ടുള്ളത് സുമ്മ അദ്ദന വാങ്കൊടുത്തു, സുമ്മ അഖാമ ഇഖാമത്തെടുത്തു, ഫസല്ലല്ലാഹു ഹറ ദൂരസ്കരിച്ചു, സുമ്മ അഖാമ ആണോ ഉടനെ തന്നെ ഇഖാമത്തെടുത്തു, ഫസല്ലൽ അസറ എന്നിട്ട് അസറസ്കരിച്ചു, വലം സലി ബൈനഹുമ ശൈഇൻ, ഇത് രണ്ടിന്റെ അടക്കം വേറെ ഒന്നും സ്കരിച്ചിട്ടില്ല. വാങ്കൊടുത്തു, ഇഖാമത്തെടുത്തു, ദൂരസ്കരിച്ചു, ഇഖാമത്തെടുത്തു, അസറസ്കരിച്ചു, ഇതിന്റെ അടക്കര് ഗ്യാപ്പില്ല. ജംഉ തഖ്ദീമിൽ ഇതാണ് അവര് പറയുന്ന ഇതിലെ തെളിവ്. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ജംഹൂർ പറയുന്നത്. ഇനി അവര് പറഞ്ഞത് തഖീർ ആകുമ്പോ ജംഉ തഖീറിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നതിന് പ്രശ്നമല്ല എന്നവര് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഹദീസിൽ വന്നിട്ടുള്ളത്, രണ്ടാമതൊരു കാരണം പറയുന്നത് എന്താ വെച്ചാല് ജംഉ തഖീറിൽ നമ്മൾ ചെയ്യുന്ന എന്താ ഇഷാന്റെ സമയത്തേക്ക് മഗരിബിനെ മാറ്റിക്കാണ്, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് ദുഹറിനെ മാറ്റിക്കാണ്. അപ്പൊ നമുക്ക് പോയ നിസ്കാരം മഗരിബാണ്, അത് നമ്മൾ നിസ്കരിക്കാം. പിന്നെ ക്യാപ്പ് വന്നാലും കുഴപ്പമില്ല, കാരണം എന്താ ഇഷാന്റെ സമയമാണ്, ഇഷാന്റെ സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജംഉ തഖീറിൽ ക്യാപ്പ് വന്നാൽ പ്രശ്നമല്ല, കാരണം മഗരിബാണ് നമുക്ക് പോയത്, നഷ്ടപ്പെട്ടത് മഗരിബാണ്. ആ മഗരിബ് നമ്മൾ നിസ്കരിച്ചു, പിന്നെന്ത് ചെയ്താൽ മതി, ഇഷാന്റെ സമയമുണ്ട്, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. അതേപോലെ തന്നെ ദുഹർ അസറും തഖീറാക്കുമ്പോ. പിന്നെ അവര് പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ തെളിവ് അവർ കൊണ്ടുവരുന്ന, പിന്നെ നേരത്തെ പറഞ്ഞത് അറഫയിൽ നിസ്കാരം, പിന്നെ മുസ്ദലിഫയിൽ പോയിട്ട് നിസ്കരിച്ചാലോ. ആ നിസ്കാരത്തിൽ കാണാം ആ യാത്രന്റെ രൂപങ്ങളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫസ്വകൽ ബുദ്വാസും ഒക്കീമത്തി സ്വലാ, അങ്ങനെ മുസ്ദലിഫ നിസ്കാരത്തെ കുറിച്ച് പറയാണ്. പിന്നീട് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു, ഫസല്ലൽ മഗ്രിബ എന്നിട്ട് മഗ്രിബ് നിസ്കരിച്ചു, തുമ്മ അനാഹ കുല്ലു ഇൻസാനിൻ ബഅയറഹു ഫീ മൻസിലിഹി, പിന്നെന്ത് ചെയ്തു, പിന്നെ വേറെ റിവായത്തുകളൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. മഗ്രിബ് നിസ്കരിച്ചു, ഇഖാമത്ത് കൊടുത്തു, മഗ്രിബ് നിസ്കരിച്ചു, പിന്നെ അവരെന്ത് ചെയ്തു, അവരുടെ ഒട്ടകങ്ങളൊക്കെ കൊണ്ടുപോയി അവരുടെ തമ്പുകളിൽ കെട്ടി, ഒട്ടകത്തെ മുട്ടുകുത്തിക്ക, അതായത് ഒട്ടങ്ങളൊക്കെ കെട്ടി അവരുടെ തമ്പുകളിൽ പോയിട്ട്, ഈ മനസ്സിലി അവരുടെ വീടുകളിൽ പോയിട്ട്, സുമ്മ ഖീമത്തിൽ ഇഷ, പിന്നെ ഇഷാന് ഇഖാമത്ത് കൊടുത്ത് ഫസല്ല നിസ്കരിച്ചു, വലിമുസല്ലി ബൈനഹുമ അത് രണ്ടിന്റെ അടക്കം നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ദുഹറിന്റെ അസറിന്റെ അടക്കം നിസ്കരിച്ചിട്ടില്ല, മഗ്രിബിന്റെ ഇഷാന്റെ അടക്കം നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ചെറിയൊരു ക്യാപ്പ് വന്നു. അപ്പൊ അവര് പറയുന്നത് ഈ തഖീറിന് ക്യാപ്പ് പ്രശ്നമല്ല, അത് ഷർത്തല്ല എന്ന് പറയാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം ഇതാണ്, ഈ ഹദീസ് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സംഗതി വെച്ചിട്ടും ഈ രണ്ട് കാരണങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ അവർ പറയുന്നത് മൂന്നാമതൊരു കാരണം ജം എന്താ, എന്റെ അർത്ഥം തന്നെ ചേർക്ക എന്നാണ്, രണ്ടെണ്ണത്തെ പരസ്പരം ചേർക്കലാണ്. അപ്പൊ അവിടെ താപ്യവും മത്തുപൂവും ഒന്നു, അത് രണ്ടും ഒരുമിച്ചാണ്, അല്ലെങ്കിൽ അത് ജം ചെയ്യാന്ന് പറയില്ല. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ അവര് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ എന്ത് ജംഹൂറിന്റെ അഭിപ്രായം. തഖദീമാണെങ്കിൽ അവിടെ മുവാലാത്ത് ഷർത്താണ്, തഖീറാണെങ്കിൽ മുവാലാത്ത് ഷർത്തല്ല, അതിന്റേതായ രണ്ട് തെളിവുകളും അവർ പറഞ്ഞു. ഇനി ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ലജ്നത്ത് ദായിമ, ഇവരൊക്കെ ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്, അത് ക്യാപ്പ് വരരുത് എന്നുള്ളതാണ്. അതിലൊന്ന് രണ്ട് വിഷയങ്ങള് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. മാ ഹുക്മുൽ മുവാലാത്തി ബൈന സ്വലാത്തൈനി, രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ഇങ്ങനെ ജംഉ ചെയ്യുമ്പോൾ ഈ മുവാലാത്ത് അതിന്റെ വിധി എന്താണ്? ഇങ്ങനെ ചെറിയൊരു ക്യാപ്പ് അതിന് വന്നാൽ ആ ചോദ്യത്തിൽ ഇത് ഖദ് യതഅഖ്ഖറൂന മുദ്ദ തുഅതബറു ഫസ്ലൻ ബൈന സ്വലാത്തൈനി വയജ്മഊന ഫമൽ ഹുക്മു ഫീ ദാലിക, ഇതാണ് ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടിയിൽ വാജിബു ഫീ ജംഇ തഖദീമി അൽ മുവാലാത്ത് ബൈൽ സ്വലാത്തൈനി, വാജിബാണ് ഏതെങ്കിലും ജംഉ തഖദീമി പ്രത്യേകം പറയുന്നുണ്ട് ഇവരൊക്കെ. ജംഉ തഖദീമിൽ ഈ മുവാലാത്ത് അത് വാജിബാണ്. ചില ആൾക്കാർ വാജിബാണെന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ചെറുത്താണെന്ന് പറഞ്ഞിട്ട്. വലാ ബഅസ ബിൽ ഫസ്ലി യസീർ ഉർഫൻ, ഒരു ചെറിയ ഒരു ഇത് വരുന്നതിന് ക്യാപ്പ് വരുന്നതിന് കുഴപ്പമില്ല, ഒരു സാധാരണ രീതിയിൽ. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മാ ജംഉ തഖീർ ഫലംറു ഫീഹി വാസിയുൻ, എന്നാൽ ജംഉ തഖീറിൽ വാസിയാണ് വിഷയം. കാരണം ലിഅന്ന സാനിയത തഫ്അലു ഫീ വഖ്തിഹാ, രണ്ടാമത്തെ നമ്മൾ നിർവഹിക്കുന്നത് അതിന്റെ സമയത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ നിസ്കാരം അതിന്റെ സമയത്താണല്ലോ വരുന്നത്, അപ്പൊ അതിൽ പ്രശ്നമല്ല. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വലാക്കിന്നൽ അഫ്ളൽ, അഫ്ളൽ ഹുവൽ മുവാലാത്ത് ബൈനഹുമ, രണ്ട് തഖീർ ആണെങ്കിലും തഖദീം ആണെങ്കിലും അഫ്ളൽ എന്താണ്? അൽ മുവാലാത്ത്, അത് ഒരുമിച്ച് സ്കരിക്കുക എന്നുള്ളതാണ്. തഅസിയൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട്. ആ നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്താണ്? കൂടുതൽ സമയം ക്യാപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഹദീസിന് മനസ്സിലാണ്. അപ്പൊ ചെറിയൊരു ക്യാപ്പ് വരാം. ഇതന്നെയാണ് ലജ്നത്ത് ദായിമയോട് ഈ വിഷയത്തിൽ ചോദിച്ച സന്ദർഭത്തിലും ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ ഈ മുവാലാത്ത് വേണം, അത് ഉടനെ തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ് അവരോട് 67-19 ഉള്ള ഒരു ചോദ്യം ലജ്നത്ത് ദായിമയോട്. അതിനവർ കൊടുക്കുന്ന ഉത്തരം അൽ മഷ്റൂഉ ഫീ സ്വലാത്തൈൽ ജംഇ, ഈ രണ്ട് ഇങ്ങനെയുള്ള ജംഇ ചെയ്യുമ്പോൾ അവിടെ നിയമം അല്ല യുഫരിഖ ബൈനഹുമ ഇല്ല ബിശൈഇൻ യസീർ, രണ്ടിടക്കും കേപ്പിടരുത്, ചെറിയൊരു സംഗതിക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഉദാഹരണം പറയുന്നത് കൽ വുളു മസലൻ, ഒരു വുളു എടുക്കാനുണ്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, അയാൾക്ക് വുളു പോയി അയാൾക്ക് വുളു എടുക്കാം, ഇങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചു, അങ്ങനത്തെ ഒരു ചെറിയ കുഴപ്പമാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് അവര് ആ ചോദ്യത്തിൽ കൊടുക്കുന്ന മറുപടി. ഇതേപോലെ തന്നെ മറ്റൊരു 59-66 അതില് ഇതേ ചോദ്യം ചോദിക്കുന്നത് ഹലജുദുൽ ജംഉ ദൂന ഉദുരിൻ ഫി സഫരി, യാത്രയുടെ സന്ദർഭത്തിൽ ഉദുറില്ലാതെ ജം ആക്കാൻ പാടുണ്ടോ? വൈൻ ജാദഫ ഹലജുദുൽ ഫസ്ലു ബൈന സ്വലാത്തൈനിൽ മജ്മുഅതൈനി ബി അമലിൻ അവ കലാമിൻ കസീരിൻ, രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അമല് ചെയ്തിട്ട് ഒരു ക്യാപ്പ് വരാൻ പറ്റുമോ? അതിന് അവരെ കൊടുക്കുന്ന മറുപടി യജൂദുൽ ജംഉ ഫി സഫരി അല്ലാതി തക്സുറു ഫീ സ്വലാത്തു ബൈന ദുഹ്രി വല അസരി, കസറാക്കാൻ പറ്റുന്ന യാത്രയിൽ നിസ്കാരം ജമാക്കാം, അത് ജായിസാണ്. വിദൂന ഉദ്രിൻ ആഖർ, വേറെ ഉദ്ർ ഇല്ലെങ്കിൽ തന്നെ. എന്നിട്ട് പറയുന്നത് വയജൂസുൽ ഫസ്ലു ബൈന സ്വലാത്തൈനിൽ മജ്മുഅതൈനി, ഈ രണ്ട് ജമാക്കുന്ന രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ഫസ്ല് ജായിസാണ്. ഗൈറു കസീരിൻ, കൂടുതലാവാൻ പാടില്ല. ആദത്തൻ ഔബിക്കലാം, എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അല്ലാതെ എന്താകാൻ പാടില്ല, അത് പിന്നെ കൂടുതലാകാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഫത്വകളിൽ അവർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള നിലപാട്. ഇതന്നെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഷെയ്ഖ് ഉസൈമീൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ? ഇതാണ് ഏത് ജുംഹൂറിന്റെ അഭിപ്രായം, തഖദീമില് ഇത് വേണമെന്നുള്ളതും എന്നാൽ തഖീറില് അത് പരിഗണിച്ചോളണം അല്ല എന്നുള്ളതും. അതിന്റേതായ തെളിവുകൾ നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ നിലപാടിനപ്പുറം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് തഖദീമാകട്ടെ തഖീർ ആകട്ടെ ജംഉ ചെയ്യുന്ന സന്ദർഭത്തിൽ മുവാലാത്ത് ഷർത്തല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം അതിന്റേതായ കാരണങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ പിന്നെ ബാസമുൽ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ ഏത് മുവാലാത്ത് ഷർത്തല്ല, എന്നാല് ഷർത്തായിട്ട് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ നിലപാടും അതന്നെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിന് പറയുന്ന അദ്ദേഹത്തിന്റെ വാചകങ്ങള് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവയിൽ കാണാം. ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഷെയ്ഖ് ഉസൈമിന്റെ അഭിപ്രായം തന്നെയാണ് മുവാലാത്ത് വേണമെന്നാണ്. അതാണ് അഹ്വത്ത് സൂക്ഷ്മമായിട്ടുള്ളത്. പക്ഷെ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്ത്, ഇബ്നു തൈമിയയുടെ അഭിപ്രായത്തിന് കുവ്വത്തുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആര്? ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി. അത് ബലപ്പെട്ട അഭിപ്രായമാണെന്നുള്ളത് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അതിൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവയിൽ പറയുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ അദ്ദേഹം പറയുന്നത്, വസ്സഹീഹു അന്നഹു ലാ തുഷ്തറത്തുൽ മുവാലാത്തു ബിഹാലിൻ ലാ ഫി വഖ്തിൽ ഉല വലാ ഫി വഖ്തി സാനിയ. ജമു തഖ്ദീമിലാകട്ടെ ജമു തഅ്ഖീറിലാകട്ടെ, മുവാലാത്ത് എന്തല്ല, അന്നഹു ലാ തുഷ്തറത്ത്, അത് ഷർത്താക്കപ്പെടുകയില്ല എന്നാണ് വസ്സഹീഹ് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ന്യായം ഫൈനഹു ലൈസ ലിദാലിക ഹദ്ദുൻ ഫി ശറഈ, അതിന് ശറഈയിൽ ഒരു ഹദ്ദ് വെച്ചിട്ടില്ല, അതിന് അതിന്റെ കൂടെ തന്നെ നിർവഹിച്ചോളം എന്നൊരു ഹെഡ് വെച്ചിട്ടില്ല. മാത്രമല്ല അതങ്ങനെ ഷർത്താക്കുക എന്നുള്ളത് എന്താണ്, ദാലിക യുസ്കിത്തു മക്സൂദ റുഖ്സ, അതൊരു റുഖ്സയാണ്, ആ റുഖ്സയെ തന്നെ അത് ഇല്ലാതാക്കും. അങ്ങനെ തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാൾ ദൂരസ്കരിച്ചു, പിന്നെയാണ് അയാൾക്ക് യാത്ര പോകണം തോന്നിയത്, അപ്പൊ അയാള് ഷർത്ത് പിന്നെ ഒരുമിച്ച് സ്കരിക്കണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് പ്രശ്നമായി. അപ്പൊ അത് ആ റുഖ്സ എന്നുള്ളതിന്റെ പിന്നെ മക്സൂദ് അതിന്റെ ലക്ഷ്യത്തെ തന്നെ അത് ഇല്ലാതാക്കി കളയും. വേറെ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, അതിന് അദ്ദേഹം തെളിവ് കൊണ്ടുവരുന്നത് ഇമാം അഹമ്മദ് ഇബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ ചില വാചകങ്ങളാണ്. അദ്ദേഹം പറയുന്നത് കലാമുൽ ഇമാമി അഹമ്മദ് യദുല്ലു അലാ അന്നൽ ജംഅ ഇൻദഹു വൽ ജംഉ ഫിൽ വഖ്തി. ഇവിടെ വിഷയം വരുന്നത് എങ്ങനെയാ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുത്ത് ജംഅ എന്നുള്ളത് വൽ ജംഉ ഫിൽ വഖ്തി, വഖ്തിനെ ജംഅ ചെയ്യലാണ്. വൈല മുസല്ലി ഹദാഹുമാ ബിൽഹുറ, രണ്ട് നിസ്കാരങ്ങൾ ഒരുമിച്ച് ഒന്ന് ഒന്നിന്റെ കൂടെ മറ്റൊന്ന് നിസ്കരിച്ചിട്ടില്ലെങ്കിലും വഖ്തിനെയാണ് ജംഉ ചെയ്യുന്നത് ഇവിടെ. അതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. വഅന്നഹു ഇദാ സ്വല്ലൽ മഗ്രിബ, ഒരാൾ മഗ്രിബ് നിസ്കരിച്ചു, ഫി അവ്വലി വഖ്തി ആദ്യ സമയത്ത്, വൽ ഇശാ ഫി ആഖിരി വഖ്തി, പിന്നെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ വൽ ഇശാ ഇശാ നിസ്കരിച്ചു, ഫി ആഖിരി വഖ്തി, അതായത് ആഹിരി വക്തിൽ മഗരീബ്, മഗരീബിന്റെ അവസാന സമയത്ത് ഒരാള് എന്ത് ചെയ്തു, ഇഷാ നിസ്കരിച്ചു, ഹൈസ് യജൂസ് ലഹുൽ ജംഉ ജാസ് ദാലിക, അവനെ സംബന്ധിച്ചിടത്തോളം ആ ജംഉ അവന് ജായിസായി. ഇവിടെ മനസ്സിലായോ, ഇവിടെ വഖ്തിനാണ് ജംഉ ചെയ്യുന്നത് എന്ന് പറഞ്ഞെങ്കിൽ സംഗതി തിരിഞ്ഞല്ലോ. മറ്റവർ ചെയ്തത് എന്താണ്, അവർ നിസ്കാരത്തെയാണ് ജംഉ ചെയ്തത്. ഇവിടെ പിന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അതേപോലെ തന്നെ ഇബ്നു തൈമിയവരൊക്കെ പറയുന്നത്, സഅദിയൊക്കെ പറഞ്ഞതിൽ ഇവിടെ വഖ്തിനെയാണ് ജംഉ ചെയ്യുന്നത്, അതായത് രണ്ട് നിസ്കാരത്തിന്റെ സമയത്തെ ഒറ്റ സമയമൊക്കെയാണ്, അല്ലാതെ രണ്ട് നിസ്കാരങ്ങൾ ജംഉ ചെയ്യല്ല. അവിടെയാണ് ഇവിടെ ഇഖ്തിലാഫ് വരുന്നത്. അപ്പൊ അവിടെ വഖ്തിനെ ജംഉ ചെയ്യുമ്പോൾ എന്തായി, അസറിന്റെ സമയത്ത് നമ്മൾ ലുഹറിക്ക് കൊണ്ടുവരികയാണ്, അപ്പൊ ലുഹറിന്റെ സമയത്ത് നിസ്കരിച്ചാൽ മതി, ലുഹറിന്റെ സമയത്ത് തീരുന്നത് വരെ നിസ്കരിക്കാം, അസറിന്റെ സമയത്തിന്റെ ഉള്ളിൽ ജമാക്കിയാൽ മതി. കാരണം അസറിന്റെ സമയത്തെ നമ്മൾ ഒരൊറ്റ സമയമാക്കണം, ലുഹറിന്റെ സമയത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ലുഹറ ആദ്യം നിസ്കരിച്ച ഒരാൾക്ക് ലുഹറിന്റെ സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് അസർ ജമ്മാക്കാം. കാരണം അവിടെ സമയത്തെയാണ് ജംഉ ചെയ്യുന്നത്, എന്നാ മറ്റവര് പറഞ്ഞ അല്ല നിസ്കാരത്തെയാണ്, അവിടെ ഫീലിനെ അവർ ജംഉ ചെയ്തു. അപ്പോ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഖൗല് ഉദ്ധരിച്ചിട്ട് പറയുന്നത് ഇവിടെ ജംഉ ഫിൽ വഖ്താണ്, വഖ്തിനെയാണ് ജംഉ ചെയ്യുന്നത്. അതുകൊണ്ടാണത് മാരൂബ് ഒരാൾ നിസ്കരിച്ചു, മാരൂബിന്റെ സമയം തീർന്നിട്ടില്ല, അവസാന സമയത്തുണ്ട്, അയാൾക്ക് ഇഷ ജംഉ ചെയ്യാന്ന് പറയുന്നത്. ആ രണ്ട് നിസ്കാരത്തിന്റെ സമയത്തെയാണ് ജംഉ ചെയ്യുന്നത്, മറ്റൊരു പറഞ്ഞാൽ ആ നിസ്കാരത്തെയാണ് ജംഉ ചെയ്യുന്നത്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അദ്ദേഹം വേറെ പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയയുടെ ഈ അഭിപ്രായത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഇബ്നു തൈമിയയുടെ അഭിപ്രായത്തിന് എന്തുണ്ട്, ഒരു കുവ്വത്തുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്, ആ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഷറഫുൽ മുംതിയിൽ. എന്നിട്ട് ഇബ്നു തൈമിയയുടെ വാചകങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് വൽ അഹ്വത്ത്, ഏറ്റവും സൂക്ഷ്മമായ നിലപാട് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഏറ്റവും സൂക്ഷ്മമായ നിലപാട് അല്ലാ യജ്മ ഇദാല വിവാലി ബൈനഹുമ, മുവാലാത്തോട് കൂടിയിട്ടല്ലാതെ ജമാക്കാതിരിക്കുകയാണ് സൂക്ഷ്മമായിട്ടുള്ള നിലപാട്. വലാക്കിൻ റഅയു ഷെയ്ഖുൽ ഇസ്ലാം ലഹു ഖുവ്വ, പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ റഅയിന് എന്തുണ്ട്, ഖുവ്വത്ത് ഉണ്ട്, അതിന് ബലപ്പെട്ട അഭിപ്രായം എന്നും ആര് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ലജ്നത്ത് ദായിമയുടെ ഫത്വയിലും നമ്മൾ വന്നത് നമ്മൾ വായിച്ചു. അപ്പോ ഇതിന് കൂടുതൽ വിശദീകരിക്കണം തോന്നണില്ല. സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അതേപോലെ തന്നെ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഷെയ്ഖ് ഫൗസാൻ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അദ്ദേഹത്തിന്റെ നിലപാടും ഇത് തന്നെയാണ്. അതേപോലെ ഷെയ്ഖ് ബാസമുൽ ഹഫിളഹുള്ള അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് തെളിവുകളൊക്കെ ഉദ്ധരിച്ചിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, വൽ ഔജഹു ഇന്ദി, എന്റെ അടുക്കൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം, അൽ ഖൗലു ബിസുന്നിയ ല ഷർത്തു വൽ വുജൂബ്, അത് ഷർത്തു അല്ല വുജൂബ് അല്ല. അദ്ദേഹം അതിൽ വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു തൈമിയയുടെ വാചകങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ കാര്യമാണ് പറയുന്നത്. അതിലവരോട് ചോദ്യം ചോദിക്കുന്നത് തന്നെ അതാണ്. ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ ഞങ്ങൾ യാത്രയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുഹുറ് പിന്തിപ്പിച്ചു, അസറിന്റെ കൂടെ പിന്തിപ്പിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി, ലുഹുറ് ഞങ്ങൾ നിസ്കരിച്ചു. അങ്ങനെ വൻതളർന്ന ഹത്ത സൊല്ലൈന അൽ അസ്റ മഅ ജമാഅ. അപ്പൊ ലുഹുറ് ഞങ്ങൾ നിസ്കരിച്ചു, ലുഹുറ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് ലുഹുറ് പിന്തിപ്പിച്ചു എന്നുള്ള നിയത്തോട് കൂടിയിട്ടാണ്. ഞങ്ങൾ പള്ളിയിലെത്തി ലുഹുറ് നിസ്കരിച്ചു, അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഈ ജമാഅത്തെ നിസ്കരിക്കാൻ അസറെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ലാക്കിൻ അഹദുൽ അസ്തിക, കൂട്ടുകാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, കാലല്ലി കാനൽ വാജിബ നുസല്ലി ലുഹറ വലസറ കസ്റൻ ദൂന ഫസ്ലി ബൈനഹുമ. നേരത്തെ പറഞ്ഞത് ഇതിന്റെ ഇടക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ല, ഉടനെ തന്നെ ലുഹറിന്റെ കൂടെ തന്നെ അസറ് നിസ്കരിക്കണം എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഇവിടെ ഒരു ഇമാമുണ്ട്, ഇതിന് ഈ ഒരു ഇമാമിനെ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പോ ഇവിടെ ഒരു ജമാഅത്ത് നടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ജമാഅത്ത് ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ, വേള ന്യായം എന്താണ്, നിസ്കരിച്ച ഉടനെ തന്നെ അതിന്റെ കൂടെ തന്നെ അസറും നിസ്കരിച്ചെങ്കിലേ ശരിയാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് വസമൂൽ അഹ്ലഹുല്ല ഈ മറുപടി കൊടുക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അത് ഷർത്തല്ല വുജൂബ് അല്ല എന്നുള്ളതാണ്. എന്നാൽ ജുംഹൂറിന്റെ അഭിപ്രായം എന്താ, അത് ജമു തഖ്ദീമിനെ സംബന്ധിച്ചിടത്തോളം അത് വേണമെന്നുള്ളതാണ്. തഖ്ദീറിന് അതിന്റേതായ തെളിവുകൾ അവർ ഉദ്ധരിച്ചു. ഷെയ്ഖ് ഹുസൈമീൻ പറഞ്ഞതുപോലെ അഹ്വത്ത് എന്താണ്, ഷെയ്ഖ് വിനോദ് ഒക്കെ പറഞ്ഞതുപോലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിലപാട്, വേറെ നമുക്ക് ഇതൊന്നുമില്ലെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് മൊത്തത്തിൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇനി ഖസറിനെ സംബന്ധിച്ചിടത്തോളം ആണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ജമ്മുവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഇൻഷാല്ലാ ഖസർ, അതിന്റെ ദൂരം, അത് ഏതൊക്കെ സന്ദർഭത്തിൽ, അതിൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോ വിഷയങ്ങൾ പഠിക്കണം, സംശയങ്ങളുള്ളത് നിങ്ങൾ ചോദിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയങ്ങൾ പഠിക്കാനുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും അല്ലാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഖുർആനും സുന്നത്തും സലഫ് സ്വാലിഹീങ്ങൾ വിശദീകരിച്ച പോലെ, പഠിപ്പിച്ച പോലെ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മാഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.